ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വികസിത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുന്നതിന് രാജ്യമാദ്യമെന്ന സമീപനം ജനങ്ങൾ സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയനാട്, ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ നാളെ. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും നാളെ അറിയാം. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 10 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള സാമ്പത്തിക പിന്തുണ സംബന്ധിച്ച ചർച്ചകൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാത്തതിൽ COP29 ഉച്ചകോടിയിൽ നിരാശ പങ്കുവച്ച് ഇന്ത്യ. ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസിന് പുറത്ത്. വാർത്തകൾ വിശദമായി. വികസിത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുന്നതിന് രാജ്യം ആദ്യമെന്ന സമീപനം ജനങ്ങൾ സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഹൈദരാബാദിൽ നടക്കുന്ന 4-ാമത് ലോക് മന്ധൻ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും നിരന്തരം ശക്തിപ്പെടുത്തേണ്ടത് എല്ലാ ജനങ്ങളുടെയും കർത്തവ്യമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
ഭാരത് കെ സാംസ്കൃതിക് ഓർ ബൗദ്ധിക് വിരാസത് കോ ഗഹരായി സേ സമജ്ന തഥാ ഹമാരി അമൂല്യ പരമ്പരാഓ കോ നിരന്തർ മജ്ബൂത് ബനാന സഭി ദേശവാസിയോ കാ കർത്തവ്യ ഹേ. മുജേ യേ ദേഖ് കർ പ്രസന്നത ഹോതി ഹേ കി ആപ് സബ് ഏസേ സ്വാർത്ഥക് സമാരോഹ കാ ആയോജന കർകെ ദേശവാസിയോ മേ സാംസ്കൃതിക് സ്വാഭിമാന കി ഭാവനാ കോ പ്രബല ബനാതേ ഹേ. ഹം ചാഹേ ബർവാസി ഹോ, ഗ്രാമവാസി ഹോ യാ നഗരവാസി ഹോ, സബ്സേ പെഹ്ലേ ഹം സഭി ഭാരത്വാസി ഹേ.
12 രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ, സാംസ്കാരിക പ്രതിനിധികൾ തുടങ്ങിയവർ അന്താരാഷ്ട്ര സാംസ്കാരിക ഉത്സവത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തെലങ്കാന ഗവർണർ ജിഷ്ണുദേവ് വർമ്മ, കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. ത്രിരാഷ്ട്ര പര്യടനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. നൈജീരിയ, ബ്രസീൽ, ഗയാന എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ച പ്രധാനമന്ത്രി നിർണായകമായ നിരവധി സമ്മേളനങ്ങളിലും കൂടിക്കാഴ്ചകളിലും പങ്കെടുത്തു. ഗയാനയിലെ ജോർജ് ടൌണിൽ ഇന്ത്യൻ പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്തു. സംസ്കാരം, രുചി, ക്രിക്കറ്റ് എന്നിവ ഇന്ത്യയ്ക്കും ഗയാനയ്ക്കുമിടയിലെ ആഴത്തിലുള്ള ബന്ധം സൃഷ്ടിക്കുന്നതായി ശ്രീ മോദി പറഞ്ഞു. ഗയാന പാർലമെന്റിനെയും പ്രധാനമന്ത്രി ഇന്നലെ അഭിസംബോധന ചെയ്തിരുന്നു. ആഗോള വികസനത്തിനും സമാധാനത്തിനും വേണ്ടിയാണ് ഇന്ത്യ നിലകൊള്ളുന്നതെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി ഗയാനീസ് പാർലമെന്റ് അംഗങ്ങളെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ജോർജ് ടൌണിലെ പ്രൊമിനേഡ് ഗാർഡനിലെ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തി. വെസ്റ്റ്ഇൻഡീസിലെ പ്രമുഖ ക്രിക്കറ്റ് താരങ്ങളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഗയാനയുടെയും ബാർബഡോസിന്റെയും ഡൊമിനിക്കയുടെയും പരമോന്നത ദേശീയ ബഹുമതികളും ശ്രീ മോദി സ്വീകരിച്ചു. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട്, ചേലക്കര, പാലക്കാട് മണ്ഡലങ്ങളിൽ വോട്ടെണ്ണലിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ഉപതെരഞ്ഞെടുപ്പുകളുടെ ഫലമറിയാൻ തികഞ്ഞ ആകാംക്ഷയോടെയാണ് രാഷ്ട്രീയ കേരളം കാത്തിരിക്കുന്നത്. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെണ്ണൽ നാളെ നടക്കും. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ സംസ്ഥാനങ്ങളിൽ പൂർത്തിയായി വരികയാണ്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റ് സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ നാളെ നടക്കും. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗം ഇന്ന് ചേരും. വൈകിട്ട് 4 മണിക്ക് സെക്രട്ടേറിയറ്റിലാണ് യോഗം. റവന്യൂ, നിയമ, വഖഫ് മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ലാവോസിലെ വിയന്റിയനിൽ ജപ്പാൻ പ്രതിരോധമന്ത്രി ജനറൽ നികതാനിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പങ്കാളിത്തം സ്വതന്ത്രവും സുതാര്യവുമാക്കി നിലനിർത്തുന്നത് ഇന്തോ പസഫിക് മേഖലയ്ക്ക് ഏറെ ഗുണകരമാകുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പങ്കുവച്ചു. ലാവോസിൽ നടന്ന ആസിയാൻ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തിന്റെ പശ്ചാത്തലത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനുമായും കൂടിക്കാഴ്ച നടത്തി. രാജ്യത്ത് വിവര സ്വകാര്യത ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നിയമ സംവിധാനം രൂപപ്പെടുത്തുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. UK ഇന്ത്യ ബിസിനസ് കൌൺസിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സുരക്ഷിതമായ വിവര കൈമാറ്റം ഉറപ്പുവരുത്തുന്നതിനായാണ് നടപടി. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി ഞായറാഴ്ച രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ ഉറപ്പാക്കുന്നതിനാണ് യോഗം. ഈ മാസം 25 മുതൽ ഡിസംബർ 20 വരെയാണ് ശീതകാല സമ്മേളനം. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള സാമ്പത്തിക പിന്തുണ സംബന്ധിച്ച ചർച്ചകൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാത്തതിൽ COP29 ഉച്ചകോടിയിൽ നിരാശ പങ്കുവച്ച് ഇന്ത്യ. കാലാവസ്ഥാ പ്രതിസന്ധിയെ നേരിടുന്നതിൽ പാരീസ് ഉടമ്പടി പ്രകാരമുള്ള നടപടികളാണ് ആവശ്യമെന്നും അസർബൈജാനിലെ ബാക്കുവിൽ നടക്കുന്ന ഉച്ചകോടിയിൽ ഇന്ത്യ നിലപാട് വ്യക്തമാക്കി. പരിഹാര നടപടികൾ ഫലപ്രദമായി നടപ്പാക്കുന്നതിന് മതിയായ സാമ്പത്തിക സഹായം ആവശ്യമാണെന്നും കേന്ദ്ര പരിസ്ഥിതി സെക്രട്ടറി ലീന നന്ദൻ ഔദ്യോഗിക പ്രസ്താവനയിൽ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
55-ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഇന്ന് പ്രദർശിപ്പിക്കുന്നത് 70-ലേറെ ചിത്രങ്ങൾ. ചലച്ചിത്ര ആരാധകരിൽ നിന്നും സിനിമാ വിദ്യാർത്ഥികളിൽ നിന്നും മികച്ച പ്രതികരണമാണ് മേളയ്ക്ക് ലഭിക്കുന്നത്. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ ഇന്ന് മലയാള ചലച്ചിത്രം ലെവൽ ക്രോസ് പ്രദർശിപ്പിച്ചു. ഏറെക്കാലത്തെ തന്റെ ആഗ്രഹമാണ് യാഥാർത്ഥ്യമായതെന്ന് ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമായ അർഫാസ് അയൂബ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
ഈ സിനിമ കാണാൻ പ്രശസ്തരും പ്രഗത്ഭരുമായിട്ടുള്ള ഒത്തിരി സിനിമാ പ്രവർത്തകരും ഉണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിയുന്ന നിമിഷം ഓഡിയൻസിന്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ, ആ റിയാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിനിമ ഉണ്ടാക്കുന്നത് തന്നെ. ആ മോമെന്റ് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു എന്ന്, കാരണം സിനിമ കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും എണീറ്റ് നിന്നിട്ട് കൈയടിച്ചു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയും സന്തോഷം തരുന്ന ഒരു നിമിഷമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. IFFA ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഡെലിഗേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോഴൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും എന്റെ ഒരു സിനിമ ഇവിടെ സ്ക്രീൻ ചെയ്യണം എന്നത്. സ്വപ്നം റിയാലിറ്റിയായി മാറുന്ന ഒരു നിമിഷം കൂടെ ആയിരുന്നു ഇന്ന്.
ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 10 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. സുക്മ ജില്ലയിലെ കോംഡ മേഖലയിൽ CRPFും റിസർവ് ഗാർഡും സംയുക്തമായി നടത്തിയ തിരച്ചിലിനിടെയാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. AK-47 തോക്കുകൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള ആയുധശേഖരം മാവോയിസ്റ്റുകളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. മേഖലയിൽ തിരച്ചിൽ പുരോഗമിക്കുകയാണ്. രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ വായുവിന്റെ ഗുണനിലവാരം അതീവ മോശമായി തുടരുന്നു. ഇന്ന് രാവിലെയുള്ള കണക്കനുസരിച്ച് നഗരത്തിന്റെ മിക്ക ഭാഗങ്ങളിലും വായു ഗുണനിലവാര സൂചിക 371 രേഖപ്പെടുത്തിയത്. ചില ഭാഗങ്ങളിൽ ഇത് 400 കടന്ന നിലയിലാണ്. വരും ദിവസങ്ങളിലും ഡൽഹിയിലും പരിസരങ്ങളിലും പുകമഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും സർവീസ് നടത്തുന്ന കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കാൻ സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ട് എയർ ക്വാളിറ്റി മാനേജ്മെന്റ് കമ്മീഷൻ. അത്തരം വാഹനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ട്രാഫിക് പോലീസ്, ട്രാൻസ്പോർട്ട് ഏജൻസികൾ, മുനിസിപ്പൽ അധികാരികൾ എന്നിവയിൽ നിന്നും സമാഹരിച്ച് നോഡൽ ഏജൻസി മുഖേന സമർപ്പിക്കാനാണ് കമ്മീഷൻ നിർദ്ദേശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 24 രാവിലെ 11 പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 116 പതിപ്പാണിത്. മൈ ഗവ് ഓപ്പൺ ഫോറത്തിലും നമോ ആപ്പിലൂടെയും 1800-111-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ജനങ്ങൾക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാൻ അവസരമുണ്ട്. ബോർഡർ ഗാവസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസിന് പുറത്തായി. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യയ്ക്ക് 49.4 ഓവറിലാണ് എല്ലാ വിക്കറ്റുകളും നഷ്ടമായത്. ഓസ്ട്രേലിയയുടെ മറുപടി ബാറ്റിംഗ് ഉടൻ ആരംഭിക്കും. സന്തോഷ് ട്രോഫി ഫുട്ബോൾ യോഗ്യതാ റൌണ്ടിലെ രണ്ടാം മത്സരത്തിൽ കേരളം ഇന്ന് ലക്ഷദ്വീപിനെ നേരിടും. വൈകുന്നേരം 3:30 കോഴിക്കോട് കോർപ്പറേഷൻ EMS സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് വിഭാഗത്തിൽ 3 കേരളം നിലവിൽ രണ്ടാം സ്ഥാനത്ത്, പുതുച്ചേരിയാണ് ഒന്നാമത്. ചൈന മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി സാത്വിക് സായ്രാജ് സഖ്യം ഇന്ന് ഡാനിഷ് സഖ്യത്തെ നേരിടും. ഇന്നലെ നടന്ന പ്രീ ക്വാർട്ടറിൽ ഡെൻമാർക്കിനെ തോൽപ്പിച്ചാണ് ഇന്ത്യൻ സഖ്യം ക്വാർട്ടറിലെത്തിയത്. പുരുഷ സിംഗിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യയുടെ ലക്ഷ്യസൻ ഇന്ന് ഡെൻമാർക്കിന്റെ ആൻഡേഴ്സ് ആന്റൺസണെയാണ് നേരിടുന്നത്. ഇന്നലെ നടന്ന രണ്ടാം റൌണ്ടിൽ ഡെൻമാർക്കിന്റെ റാസ്മസ് ജംകെയെ പരാജയപ്പെടുത്തി ലക്ഷ്യസൻ ക്വാർട്ടർ ഉറപ്പിക്കുകയായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 985 ഉയർന്ന് 78,140 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 315 നേട്ടത്തിൽ 23,665 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 640 വർദ്ധിച്ച് 57,800 ഗ്രാമിന് 80 ഉയർന്ന് 7,225 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റുന്നതിന് രാജ്യം ആദ്യമെന്ന സമീപനം ജനങ്ങൾ സ്വീകരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. വയനാട്, ചേലക്കര, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ വോട്ടെണ്ണൽ നാളെ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലവും നാളെ അറിയാം. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇന്ന് ഉന്നതതല യോഗം ചേരും. ഛത്തീസ്ഗഡിൽ സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 10 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനുള്ള സാമ്പത്തിക പിന്തുണ സംബന്ധിച്ച ചർച്ചകൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാത്തതിൽ COP29 ഉച്ചകോടിയിൽ നിരാശ പങ്കുവച്ച് ഇന്ത്യ. ബോർഡർ ഗാവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിലെ ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 150 റൺസിന് പുറത്ത്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.